യിരെമ്യ പ്രവചനം 13-ാം അധ്യായമാണല്ലോ ഇന്ന് നാം പഠിക്കേണ്ടത്. 12-ാം അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ദൈവം യഹൂദ ജനത്തോട് ഒരു ഉപമയിൽ കൂടി സംസാരിക്കുന്നു. അരക്കച്ചയുടെ ഉപമയാണ് ഇവിടെ നാം കാണുന്നത്. യിരെമ്യ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. ഒരു അരക്കച്ച വാങ്ങി അരയ്ക്ക് കെട്ടുക എന്ന് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാൾ തയ്യാറായി അവന്റെ വസ്ത്രങ്ങളെ കെട്ടി മുറുക്കി വെക്കുകയായിരുന്നു ആ കാലത്തെ അരക്കച്ചയുടെ ഉദ്ദേശം. അത് സേവനത്തിന്റെ അടയാളമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷകന്മാരെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. അതായത് അവർ ശുശ്രൂഷയ്ക്കായി തയ്യാറായിരിക്കണമെന്നർത്ഥം. കർത്താവ് തന്നെ അരകെട്ടി ശിഷ്യന്മാരുടെ കാൽ കഴുകിയ കാര്യം ഓർക്കുന്നുവല്ലോ. ഇതിന് രണ്ട് വിധമായ അർത്ഥമുണ്ട്. ശ്രേഷ്ഠദാസനായ യേശു കർത്താവ് അവരുടെ കാൽ കഴുകി അവരെ താനുമായുള്ള കൂട്ടായ്മ പുലർത്തുന്നതിനും അവരെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നതിനുമായി അവിടെ ക്രമീകരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കർത്താവുമായി കൂട്ടായ്മയില്ലെങ്കിൽ അവനെ സേവിക്കുവാൻ സാധ്യമല്ല. സേവനമെന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതോ ഗായക സംഘത്തിൽ പാട്ടുപാടുന്നതോ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസംഗം ചെയ്യുന്നതോ ആണെന്നാണ് പലരുടെയും ചിന്ത. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് ശുശ്രൂഷ. നാം എന്ത് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ശുദ്ധീകരണം പ്രാപിക്കുന്നതാണ് സേവനം എന്ന് പറയുന്നത്. അശുദ്ധമായ പാത്രത്തെ ദൈവം ഒരിക്കലും ഉപയോഗിക്കുകയില്ല. നാം ശുശ്രൂഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകിൽ പേരെടുക്കുവാൻ, അതല്ല എങ്കിൽ എനിക്കൊരു സംതൃപ്തി ഉണ്ടാകുവാൻ, ഞാൻ അത് ചെയ്തു, ഞാൻ ആളിനെ ഇങ്ങനെ സഹായിച്ചു അങ്ങനെ സഹായിച്ചു എന്ന് നാം പറയാറുണ്ട്. എന്നാൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്. ഈ അരക്കച്ചയും കൊണ്ട് രസകരമായ കാര്യം ചെയ്യുവാൻ ദൈവം യിരെമ്യാവിനോട് പറയുന്നു. 13-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. 3 മുതൽ 5 വരെ, യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായതെന്നാൽ, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ചയെടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചത് പോലെ ഞാൻ ചെന്ന് അത് ഫ്രാത്തിനരികെ ഒളിച്ചു വെച്ചു. യിരെമ്യാവ് യഥാർത്ഥത്തിൽ യൂഫ്രട്ടീസ് അതായത് ഫ്രാത്തിലേക്ക് പോയി അവിടെ ഈ കച്ച ഒളിച്ചു വെച്ചു. ഇതിനെക്കുറിച്ച് വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ട്. യിരെമ്യാവ് വാസ്തവത്തിൽ അവിടെ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങൾ യിരെമ്യാവിനോട്, നീ അവിടെ പോയി എന്തു ചെയ്തു, നീ അവിടെ പോയിരുന്നുവോ എന്ന് ചോദിച്ചു കാണും. അതെ, ഞാൻ ബാബേലിൽ വരെ പോയിരുന്നു, ഒരു കച്ച ഒളിച്ചു വെക്കുവാനാണ് ഞാൻ അവിടെ പോയത് എന്ന് പറഞ്ഞപ്പോൾ ജനം യിരെമ്യാവിനെ കളിയാക്കിയിരിക്കാനിടയുണ്ട്. ഇവനെന്ത് മണ്ടനാണ്, മരമണ്ടൻ എന്നവർ പറഞ്ഞിരിക്കാം. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്നു, ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്തു നിന്ന് കച്ച മാന്തിയെടുത്തു. എന്നാൽ കച്ച കേടു പിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. ആ കച്ച ഒന്നിനും കൊള്ളാത്തതായി തീർന്നിരുന്നു. യിരെമ്യാവിന് ധരിക്കുവാൻ കൊള്ളാത്ത വിധം അത് കേടായിപ്പോയിരുന്നു. അതുപയോഗിച്ച് ഒരു പാഠം പഠിപ്പിക്കുന്നതിനു വേണ്ടി ആ കച്ച ബാബേലിൽ കുഴിച്ചിടുവാൻ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? 8-9 വാക്യങ്ങളിൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരുശലേമിന്റെ മഹാഗർവവും കെടുത്തു കളയും. യഹൂദ ജനം തുടർച്ചയായ അതിക്രമങ്ങളിൽ ജീവിതം നയിക്കുന്നത് കൊണ്ട് അവരെക്കുറിച്ച് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത വിധം അവർ ആയിത്തീരും. ദൈവം അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് അയക്കുവാൻ പോവുകയാണ്. ഈ സാരോപദേശം വളരെ ഫലപ്രദമായിരുന്നു. ദൈവം തന്റെ ജനത്തെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനു വേണ്ടി ചില രസകരമായ രീതികൾ ഉപയോഗിക്കുന്നു. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, 16-ാം വാക്യം, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. ഇരുട്ടാവുവാൻ പോകുന്നു. നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാൻ കഴിയാതെ പർവ്വതത്തിൽ ഇടറി ഉഴന്നു നടക്കേണ്ടി വരുമെന്ന് ദൈവം പറയുന്നു. എന്നിട്ടും തങ്കലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം അവനോട് ആഹ്വാനം ചെയ്യുകയത്ര ചെയ്യുന്നത്. പത്തൊൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, തെക്കുള്ള പട്ടണങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, തുറപ്പാൻ ആരുമില്ല. യഹൂദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി, അശേഷം പിടിച്ചുകൊണ്ടുപോയി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യഥാർത്ഥമായി ദൈവം അവരോട് പറയുന്നു. താൻ ചെയ്യുവാൻ പോകുന്നത് എന്താണെന്ന് ദൈവം അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൂശ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് നന്മ ചെയ്യുവാൻ കഴിയുകയില്ല. അതായത് ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയുകയില്ല. നന്മ ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളെല്ലാം തങ്ങളുടെ സ്വയത്തിനു വേണ്ടി ചെയ്യുന്നവയാണ് എന്ന് മറക്കരുത്. ദുഷ്ടഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായ നന്മ പുറപ്പെട്ടു വരികയില്ല. അതാണിവിടെ ദൈവം യിരെമ്യാവിലൂടെ ജനത്തോട് പറയുന്നത്. ഇതുവരെ യിരെമ്യാവ് യോശിയാവിൻ്റെ ഭരണകാലത്താണ് പ്രവചിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ, അതായത് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യഹോയാക്കീമിൻ്റെ ഭരണകാലത്ത് പ്രവചിക്കുന്നതാണ് നാം കാണുന്നത്. യോശിയാവ് തൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ ഭോഷത്വം ചെയ്തു. മിസ്രയീം രാജാവായിരുന്ന ഫറവോ നെഖോയുമായി അവൻ യുദ്ധം ചെയ്യാൻ പോയി. മെഗിദോയിൽ വെച്ച് യോശിയാവ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. യിരെമ്യാവ് യോശിയാവിന് വേണ്ടി വിലപിച്ചു. കാരണം യിരെമ്യാവ് യോശിയാവിൻ്റെ സ്നേഹിതനായിരുന്നു. യോശിയാവിൻ്റെ മരണശേഷം ദേശം വിഗ്രഹാരാധനയിലേക്ക് പിന്മാറിപ്പോവുകയാണ് ചെയ്തത്. വരൾച്ച നാം കാണുന്ന ദേശത്ത് ദൈവം ജനത്തിന് ആദ്യമായി വരൾച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നു. 14-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളും നോക്കിക്കാട്ട്. 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ, വരൾച്ചയെക്കുറിച്ച് യിരെമ്യാവിനുണ്ടായ യഹോവയുടെ വചനം. യഹൂദ ദുഃഖിക്കുന്നു, അതിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു, അവർ കറുപ്പുടുത്ത് നിലത്തിരിക്കുന്നു, യെരുശലേമിൻ്റെ നിലവിളി പൊങ്ങുന്നു, അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിനയക്കുന്നു, അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങിവരുന്നു, ദേശത്തും മഴയില്ലായകയാൽ നിലം ഉണങ്ങി വീണ്ടിരിക്കുന്നു, ഉഴവുകാർ ലജ്ജിച്ച് തലമൂടുന്നു. ഈ വരൾച്ച വളരെ കഠിനമായ ഒന്നായിരിക്കും. ആഹാബിന്റെ കാലത്ത് ഒരു വരൾച്ച ഉണ്ടായല്ലോ. അന്ന് ഏലിയാവായിരുന്നു ദൈവത്തിന്റെ ദൂത് അറിയിച്ചിരുന്നത്. ഇപ്പോൾ വരൾച്ച ഉണ്ടാകുന്നത് നാം വീണ്ടും കാണുന്നു. യിരെമ്യാവാണ് തെക്കേദേശമായ യഹൂദയ്ക്ക് ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്ന പ്രവാചകൻ. ദേശത്ത് മഴയില്ലായകയാൽ നിലം ഉണങ്ങി വിണ്ടുകീറിയിരുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായകയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു. കുടിക്കുന്നതിന് വെള്ളമോ മേയുവാൻ പുല്ലോ ഇല്ലാത്തതിനാൽ മൃഗങ്ങൾ അവയുടെ കുട്ടികളെപ്പോലും ഉപേക്ഷിച്ചിട്ട് പോകുന്നതായ ഒരു സ്ഥിതിവിശേഷം. അത് കുട്ടിയുടെയും തള്ളയുടെയും ജീവന് തന്നെ അപകടകരമായ കാര്യമാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ദൈവം അവരെ ന്യായം വിധിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. തിരുവചനത്തിൽ വളരെയധികം വരൾച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ദേശത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു. അവർ ജീവന്റെ ജലമായ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞതുകൊണ്ട് ദേശം ഉണങ്ങി വരണ്ടിരുന്നതുപോലെ ജനത്തിന്റെ ജീവിതങ്ങളും ഉണങ്ങി വരണ്ട് ശുഷ്കിച്ചിരുന്നു. ഭൗതികമായ ഭൂമിയിൽ സംഭവിക്കുന്നത് തന്നെയാണ് ആത്മീയമായ രീതിയിൽ അവരുടെ ഹൃദയങ്ങളിലും സംഭവിക്കുന്നത് എന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ വരൾച്ചയിലൂടെ. യിരെമ്യാവ് ജനത്തിന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് സമ്മതിക്കുന്നു. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു എങ്കിൽ നിന്റെ നാമം നിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. യിരെമ്യാവ് ജനത്തിൽ ഒരാളായി തന്നെ തന്നെ കാണുകയും പാപികളിൽ ഒരാളായി തന്നെ കാണുകയും ചെയ്യുന്നു. ഇവിടെ യാതൊരു വിധമായ സ്വയപ്രശംസയുമില്ല. ജനത്തെ വിമർശിക്കുന്ന രീതിയിൽ യിരെമ്യാവ് യാതൊന്നും തന്നെ ചെയ്യുന്നില്ല, പറയുന്നുമില്ല. യിരെമ്യാവ് പറയുന്നത്, ഞങ്ങൾ പിന്മാറിപ്പോയിരിക്കുന്നു ദൈവമേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 11-ും 12-ും വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പരീശനെ പോലെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ നല്ലവനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ വേർതിരിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ്. ഞാൻ ഈ നല്ല കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. എന്നാൽ അവിടെ താമസിക്കുന്ന ഇന്നാരുണ്ടല്ലോ, അവർ വളരെ മോശമാണ്. കർത്താവേ, നീ അവരെ ഒന്ന് ശരിയാക്കണേ. അവർ നിനക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. ഇന്നാരുണ്ടല്ലോ, അവളാണെങ്കിൽ വളരെ നുണ പറയുന്നവളാണ്. ദൈവജനവുമായി ഏകീഭവിക്കുന്നത് ഈ വിധത്തിലല്ല. ഈ വിധത്തിലുള്ള പ്രാർത്ഥന യിരെമ്യാവ് പ്രാർത്ഥിച്ചില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. പാപം ചെയ്ത ജനവുമായി തന്നെ തന്നെ ഏകീഭവിപ്പിച്ചുകൊണ്ട് യിരെമ്യാവ് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പിന്മാറിപ്പോയിരിക്കുന്നു, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. അതെ പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പാപങ്ങളെയും ജനത്തിൻ്റെ പാപങ്ങളെയും സമ്മതിച്ചേറ്റു പറഞ്ഞുകൊണ്ട് ദൈവം മുൻപാകെ നിങ്ങൾ കടന്നു ചെല്ലാമെങ്കിൽ നിങ്ങൾക്ക് ജനത്തോട് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുവാൻ കഴിയും. എന്നാൽ അപ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തിടത്തോളം കാലം ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കുവാൻ കഴിയുകയില്ല എന്ന് മറക്കരുത്. ഈ അധ്യായത്തിൽ മുമ്പോട്ട് നാം വായിക്കുമ്പോൾ അന്ധകാരം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായും ജനം അന്ധകാര പർവ്വതത്തിൽ ഇടറിപ്പോകുന്നതായും കാണുവാൻ കഴിയും. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, ഞങ്ങൾ വാൾ കാണുകയില്ല, നിങ്ങൾക്ക് ക്ഷാമമുണ്ടാകുകയില്ല, ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചകന്മാർ അവരോട് പറയുന്നു എന്ന് പറഞ്ഞു. കള്ളപ്രവാചകന്മാർ സമാധാനവും ഐശ്വര്യവും പ്രവചിച്ചുകൊണ്ടിരുന്നു. അത് അന്നും ഇന്നും എന്നും ഒരുപോലെ ശരിയാണ്. സകലവും ഭംഗിയായിരിക്കുന്നു എന്നത്രേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. യാതൊരു കുഴപ്പവുമില്ല, ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട. എന്നാൽ യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകും. 14-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്ത ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. യോശിയ രാജാവ് മരിച്ചു കഴിഞ്ഞതിനാൽ യിരെമ്യാവ് ഇപ്പോൾ ഏകനായി തീർന്നിരിക്കുകയാണ്. താൻ പറയുന്ന കാര്യങ്ങളാണോ അതോ മറ്റ് പ്രവാചകന്മാർ പറയുന്നതോ ഏതാണ് ശരി എന്ന സംശയം യിരെമ്യാവിന്റെ മനസ്സിൽ ഉയർന്നു വന്നിരിക്കാനിടയുണ്ട്. യിരെമ്യാവിനെ ഇക്കാര്യത്തിൽ നിശ്ചയമില്ലാതിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുവാൻ അവൻ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവം അവൻ ഇപ്രകാരം ഉറപ്പുകൊടുത്തു, കള്ളപ്രവാചകന്മാർ ഭോഷ്ക് പറയുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല, നീയാണ് യിരെമ്യാവേ എന്റെ ദൂത് വാസ്തവത്തിൽ അറിയിക്കുന്നത് എന്ന്. ഈ ഉറപ്പ് ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ചതിനാൽ യിരെമ്യാവ് കൂടുതൽ തീഷ്ണതയോടെ വീണ്ടും നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ ഈ വചനം അവരോട് പറയണം, എന്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ, എന്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റുമിരിക്കുന്നു. ദൂത് യിരെമ്യാവിന്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. ജനത്തോട് ദൂത് അറിയിക്കുമ്പോൾ യിരെമ്യാവ് കരയുകയായിരുന്നു. തന്റെ ഹൃദയത്തിൽ വ്യഥയുണ്ട് എന്ന് അറിയത്തക്ക ആളുകളെയായിരുന്നു ദൈവം എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. യിരെമ്യാവ് ദൈവത്തിൽ നിന്നുള്ള ദൂത് കൊടുത്തു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയ വികാരങ്ങളും അവൻ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ടായില്ല. വാസ്തവത്തിൽ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതിലൂടെ എങ്ങനെയുള്ളൊരു വികാരമാകുന്നു ജനങ്ങളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ദൂത് കൊടുക്കുന്ന ആള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ സാക്ഷികളാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. താങ്കൾ ഒരു ദൈവവൈതലാണെങ്കിൽ താങ്കൾ ദൈവത്തിന്റെ ഒരു സാക്ഷിയാണ്. താങ്കളുടെ ജീവിതത്തിൽ കൂടി താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നാം പറയുന്ന വചനത്തിനനുസരിച്ച ജീവിതം നമ്മിൽ നിന്നും മറ്റുള്ളവർ കാണുവാനിടയാകണം. നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർ കർത്താവിനെ വായിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഇടയാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനമാണ് നാം ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് എന്ന ചിന്ത എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇനിയും 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ ജനത്തിനു വേണ്ടി ഹൃദയഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന യിരെമ്യാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് നല്ലതും ശരിയായുമുള്ള കാര്യമായിരുന്നെങ്കിലും ദൈവത്തിന് അവനോട് പറയുവാനുള്ള കാര്യം ശ്രദ്ധയെ മാത്രമേ. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമുവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല, ഇവരെ എന്റെ മുമ്പിൽ നിന്ന് അട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. ജനം ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നുപോയിരുന്നു. അതുകൊണ്ട് അവരുടെ മേൽ ശിക്ഷാവിധി വരേണ്ടിയിരിക്കുന്നു. അവർ അതിര് കടന്നു, അതിക്രമം പ്രവർത്തിച്ചതുകൊണ്ട് ഇപ്പോൾ ശിക്ഷാവിധി അല്ലാതെ അവർക്ക് മറ്റു പോം വഴി ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവർ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിയുകയില്ല. തന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്ന് യിരെമ്യാവ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യിരെമ്യാവിന്റെ പ്രാർത്ഥനയിൽ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. മോശ തന്റെ മുമ്പാകെ നിന്നാലും താൻ ശ്രദ്ധിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. ഓർക്കണം, മോശ ജനത്തിനു വേണ്ടി അധികം മധ്യസ്ഥത വഹിച്ച ആളായിരുന്നു. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ജനത്തെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ അവരുടെ മധ്യസ്ഥനായി നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചു. ദൈവം മോശയുടെ അപേക്ഷ കൈക്കൊള്ളുകയും ജനത്തെ വിടുവിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ മോശ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് ദൈവം പറയുന്നു. ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു ശമൂവേൽ. ശമൂവേൽ കാരണം ജനത്തിന് വരുവാനിരുന്ന ശിക്ഷാവിധി പല പ്രാവശ്യം നീങ്ങിപ്പോകുവാനിടയായി എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നത് ശമൂവേൽ പ്രാർത്ഥിച്ചാൽ പോലും ശിക്ഷാവിധിയിൽ നിന്ന് ജനത്തിന് തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല എന്നാണ്. ജനത്തിന്റെ അതിക്രമങ്ങൾ അതിരുകടന്നിരിക്കുന്നു, അതിനാൽ ശിക്ഷാവിധി അനിവാര്യമായിരിക്കുന്നു എന്ന് ദൈവം യിരമ്യാവിനോട് പറയുന്നു. ന്യായവിധിയുടെ ദൂത് എന്തുകൊണ്ടാണ് യിരമ്യാവ് നൽകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ജനം ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. പല പ്രാവശ്യം അവരെ ഓർപ്പിച്ചിട്ടും ഇപ്പോഴും അവർ മറുതലിക്കുന്നതായിട്ടുള്ള പ്രവണതയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് ഇവരെ ശിക്ഷിക്കാതെ വേറെ മാർഗമൊന്നുമില്ല എന്നത്രേ. ദൈവം ആരെയും ഒരു പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ അങ്ങ് ശിക്ഷിക്കുന്നില്ല. അനേകം പ്രാവശ്യം ദൈവം തിരിഞ്ഞു വരുവാനുള്ള അവസരം നൽകിയിട്ട് അനേകം പ്രാവശ്യം അവർക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനും ശരിയായ വഴികളിലാകുവാനുമുള്ള അവസരം നൽകിയിട്ടേ ദൈവം ആരെയെങ്കിലും ന്യായം വിധിക്കും. 15-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, യെരുശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് പിന്മാറ്റമാണ്. ഞാൻ കരുണ കാണിച്ച് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. പല പ്രാവശ്യം അവർ വിലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് തങ്ങൾ കൂടുതൽ നല്ലവരായി ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും അവർ പഴയതുപോലെ പാപത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തിരുന്നത്. ഇതിലെല്ലാം ദൈവം മടുത്തിരുന്നു. അവർക്ക് ശിക്ഷാവിധി വന്നെത്തിയിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. യിരമ്യാവിന്റെ വ്യക്തിപരമായ പ്രയാസമാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദൂത് യിരമ്യാവിന്റെ കീർത്തി ഒരു വിധത്തിലും വർദ്ധിപ്പിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോശിയാവ് യിരമ്യാവിന്റെ സ്നേഹിതനായിരുന്നു. എന്നാൽ ഇപ്പോൾ യെഹോയാക്കീമിന്റെ അവസ്ഥ അതല്ല. യെഹോയാക്കീം ഒരു ദുഷ്ടരാജാവായിരുന്നു. യെഹോയാക്കീമിന്റെ എണ്ണയിലെ ചത്ത ഈച്ചയായിരുന്നു യിരമ്യാവ്. യിരമ്യാവിനെ ഒരു കുഴപ്പക്കാരനായിട്ടാണ് യെഹോയാക്കീം കണ്ടിരുന്നത്. യിരമ്യാവ് വിലപിക്കുന്ന ലോലഹൃദയനായ വ്യക്തിയായിരുന്നെങ്കിലും ഈ കഠിനമായ ദൂത് അറിയിക്കേണ്ടിയിരുന്നത് അവനായിരുന്നു. യിരമ്യാവ് ദൈവസന്നിധിയിൽ പോയി ഇപ്രകാരം നിലവിളിച്ചു പറഞ്ഞു. 10-ാം വാക്യം, എന്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. യിരമ്യാവ് പറയുന്നു, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല ദൈവമേ, ഞാൻ ആർക്കും പലിശയ്ക്ക് പണം കൊടുക്കുന്നില്ല, അതുപോലെ ഞാൻ ആരോടും പലിശയ്ക്ക് പണം വാങ്ങുന്നുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു എന്നാണ് യിരമ്യാവ് പറയുന്നത്. സ്നേഹിതരെ നഷ്ടപ്പെടുത്തണമെങ്കിൽ അവർക്ക് പണം കടം കൊടുത്താൽ മതിയാകുമെന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. ഞാൻ പണം കടം കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് ദൈവമേ നീ കരുതുന്നുണ്ടായിരിക്കാം, എന്നോട് യാതൊരുത്തരും യാതൊരു ഇടപാടിനും തയ്യാറല്ല എന്നത്ര യിരമ്യാവ് പറയുന്നത്. ഈ പ്രയാസം നിറഞ്ഞ സമയത്ത് യിരമ്യാവ് ദൈവവചനത്തിങ്കിലേക്ക് തിരിയുന്നു. ന്യായപ്രമാണ പുസ്തകം ദേവാലയത്തിൽ കണ്ടെത്തുകയും അത് യിരമ്യാവിന് പ്രാപ്തമാകുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതായി. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവവചനത്തിൽ യിരമ്യാവ് ആശ്വാസം കണ്ടെത്തി. അവനത് ഭക്ഷിച്ചു. അത് ദഹിച്ച് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. ഇന്ന് നാം ദൈവവചനത്തിൽ എത്രമാത്രം വ്യാപൃതരായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരത്തക്ക വിധം നാം അതിനെ ഭക്ഷിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാകുന്നു. യിരമ്യാവിനൊരു സന്തോഷവും ഹൃദയത്തിന് ആനന്ദവുമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവവചനത്തെ യഥാർത്ഥമായി നാം ധ്യാനിക്കുമ്പോൾ യിരമ്യാവിനെ പോലെ അത് നമ്മുടെയും സന്തോഷവും ആനന്ദവുമായി തീരും. ദൈവവചനത്തിന് മാത്രമേ നമ്മൾ ഇത്രമാത്രം സന്തോഷവും ആനന്ദവും ഉളവാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്നും ഈ ദൈവവചനം അനേകരുടെ ജീവിതങ്ങളിൽ സന്തോഷവും ആനന്ദവും പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ കത്തുകളിൽ കൂടി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവ് യഥാർത്ഥ പ്രശ്നത്തിലാണായിരിക്കുന്നത്. അവൻ്റെ സ്വന്തം സ്ഥലത്തു നിന്ന് അവൻ ത്യജിക്കപ്പെട്ടു എന്ന കാര്യം ഓർക്കുക. അവൻ്റെ കുടുംബക്കാർ പോലും അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ ജീവൻ വാസ്തവത്തിൽ അപകടത്തിലായിരുന്നു. എന്നാൽ അവൻ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തി. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കണം. ഒരുപക്ഷെ നാം പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ അവിടെയും ഇവിടെയും പോയി മനുഷ്യരോടൊക്കെ ഓരോ അഭിപ്രായം ചോദിച്ചു വന്നേക്കാം. സാരമില്ല, ചോദിച്ചുകൊള്ളുക. എന്നാൽ പ്രഥമമായി നാം ദൈവവചനത്തിലേക്കാണ് ചെല്ലേണ്ടത്. അവിടെ നമുക്ക് ആശ്വാസം ലഭിക്കും, അവിടെ നമുക്ക് ആലോചന ലഭിക്കും. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ആലോചനക്കാരൻ. പലരും ഈ വലിയ സാധ്യത തള്ളിക്കളഞ്ഞിട്ട് മുടന്തൻ അഭിപ്രായങ്ങൾ മാത്രം പറയുന്നതായ, ശരിയായ ആലോചന പറഞ്ഞു തരുവാൻ കഴിവില്ലാത്ത മനുഷ്യരെ ആശ്രയിക്കുന്നത് കാണാറുണ്ട്. 20-ഉം 21-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. 20-ഉം 21-ഉം 15-ാം അധ്യായത്തിന്റെ 20. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തി ആക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. നീ മുൻനിരയിൽ തന്നെ നിന്നുകൊള്ളുക യിരെമ്യാവേ, ഞാൻ നിന്റെ കാര്യം ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം എന്ന് ദൈവം പറയുന്നു. എത്ര മഹത്വകരമായ ആലോചനയാണ് ദൈവം അവന് നൽകുന്നത്. തന്നെ എങ്ങനെയെങ്കിലും ഉന്മൂലനാശം വരുത്തുവാൻ ശ്രമിക്കുന്നതായ ഒരു വിഭാഗം ആളുകളുടെ മധ്യത്തിലേക്ക് ധൈര്യത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് ദൈവം തന്നെ അവന് ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നമുക്കൊരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യേണ്ടത് എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ സ്ഥലത്താണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും അവിടെ നമ്മെ കൊണ്ടത് ചെയ്യിക്കുവാൻ ദൈവം മതിയായവനാണ്. കാരണം നമ്മെ അയച്ചിരിക്കുന്നത് അവനാണല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ വലിയ സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ജീവിതം അനുഗ്രഹകരമാകും, ജീവിതം ഏറ്റവും അധികം ആശ്വാസകരമാകും. അതെ, ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അതാകുന്നു. അതിനായി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു പക്ഷേ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും. എന്നാൽ യിരെമ്യാവിന്റെ ജീവിതം എത്ര വലിയൊരു പാഠമാകുന്നു നമുക്ക് നൽകുന്നത്, എത്ര വലിയൊരു പ്രോത്സാഹനമാകുന്നു നമുക്ക് നൽകുന്നത്. അതെ, ദൈവം തൻ്റെ മക്കളെ കൈപിടിച്ച് നടത്തുവാൻ മതിയായവരാണ്. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക്